ഫുൾഫില്ലിങ് ഗോഡ്സ് പർപ്പസ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി. അതിൽ കുറച്ചും കൂടെ നമ്മൾ ഫാമിലിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഈ സെഷനിൽ. ദൈവം ഉൽപ്പത്തി പുസ്തകം 2:24 മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ ആ അടിസ്ഥാന കാര്യം, ഒരു കുടുംബത്തിൽ കർത്താവ് എന്താണ് വാസ്തവത്തിൽ ആഗ്രഹിച്ചത്? പുരുഷൻ അമ്മയും അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോൾ ഒരു ദേഹമായി തീരുക, ഒന്നാകുക എന്ന ഒരു അനുഭവത്തിലേക്കാണ് കുടുംബജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പലരും നമ്മുടെ കുടുംബജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലരാണെങ്കിൽ ഒരു ഡെക്കേഡ് പിന്നിട്ടവരിവിടെ ഉണ്ട്, ഞാൻ ഒരു ദശകം പിന്നിട്ടു, 2 ദശകം പിന്നിട്ടവരിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? 2 decades 20 വർഷം. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ 42 വയസ്സുള്ള പ്രായപരിധിക്കകത്ത് ദശകം പിന്നിട്ടവർ കാണാനുള്ള സാധ്യത വളരെ, 2 ദശകങ്ങൾ പിന്നിട്ടവർ കാണാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ മാരേജിന്റെ ഒരു യൗവന സ്റ്റേജിലേക്ക് ഇനിയും പ്രവേശിക്കുന്നേ ഉള്ളൂ, നമുക്ക് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഈ സെഷൻ, ഇത് ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടനീളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഏതാനും ചില പ്രിൻസിപ്പിൾസ് ആണ്. സോ മേക്ക് ഷുവർ യു ആർ അപ്ലൈയിങ് ദീസ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇവിടെ ഒരു ചലഞ്ച് ഉണ്ടാക്കി നിങ്ങളെ ഭയങ്കരമായിട്ട് വികാരഭരിതമാക്കി പിന്നെ നിങ്ങളെ കൊണ്ട് കുറച്ച് കണ്ണീർ പൊഴിപ്പിച്ച് പറഞ്ഞു വിടുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കുന്ന ഒരു എക്സസൈസിനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് വന്നവർ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇനിയും വളരെ പ്രയോജനപ്പെടും. ഒന്നായി തീരുക, ഏകദേഹമായി തീരുക എന്നുള്ളതാണ് ഒരു വർക്കിംഗ് ഫാമിലി പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ടു ഗോഡ്സ് വിഷൻ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കുടുംബം നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒന്നാകൽ ഉണ്ടായിരിക്കണം. ഒരു ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിച്ചത് കൊണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ, നിങ്ങളെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടോ, മക്കൾ വളരുന്നു എന്നുള്ളത് കൊണ്ടോ, മക്കളുടെ വിവാഹം കഴിപ്പിച്ചു എന്നുള്ളത് കൊണ്ടോ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറുന്നില്ല. ദൈവിക ഉദ്ദേശം നിറവേറണമെങ്കിൽ യു ഷുഡ് ബിക്കം വൺ. ഒന്നാകിൽ മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒന്നാകിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന. നെക്സ്റ്റ് സ്ലൈഡ്. റിസോൾവിങ് കോൺഫ്ലിക്ട്സ് നമ്മുടെ ജീവിതത്തിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? കോൺഫ്ലിക്ട്സ് അല്ലെ? ദിവസം തോറും നമ്മുടെ ജീവിതത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്, ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ എങ്ങനെ ഒരു മേൽക്കൂരക്കേഴ് നമുക്ക് ജീവിക്കാൻ കഴിയും? ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ രണ്ട് ധ്രുവങ്ങൾ ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ, ഐ ഡു മൈ പാർട്ട്, ഐ ഡു മൈ റോൾ ആൻഡ് ജസ്റ്റ് കീപ് ടു മൈസെൽഫ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമായി കോൺഫ്ലിക്ട്സ് ഉണ്ടാകത്തില്ല. ബട്ട് യു ആർ ഓൾറെഡി എ ഡിവൈഡഡ് ഫാമിലി. നമ്മൾ ഓൾറെഡി ഡിവൈഡഡ് ആയി കഴിഞ്ഞു, ഇനി അവിടെ കോൺഫ്ലിക്ട്സിന് പ്രസക്തിയില്ല. എന്നാൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും തമ്മിൽ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പോലും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പിക്ചറിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഇവർ കണ്ടിട്ടുണ്ട് മുമ്പ്. ഞാൻ പെട്ടെന്ന് ചെറു നോക്കിപ്പോ നമ്മുടെ അലക്സിന്റെ മുടി ഒന്ന് വെളുപ്പിച്ചാൽ ആ ചെറുക്കൻ്റെ കൂട്ടാ എന്തോ അത്. ആ സ്ഥാനത്ത് നിങ്ങളെ നിൽക്കുന്നത്, ആ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിങ്ങളുണ്ട്, ആ നിൽക്കുന്ന ആ സഹോദരിയുടെ സ്ഥാനത്ത് നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ പോസ്റ്റർ അല്ലായിരിക്കാം, ഈ ജസ്റ്റിസ് അല്ലായിരിക്കാം, ബട്ട് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഫാമിലി. കോൺഫ്ലിക്ട്സ് ആർ ഹാപ്പനിങ്. അപ്പോൾ ഇത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം. ഇത് സ്വാഭാവികമാണോ? കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു, ഞങ്ങളുടെ അടുക്ക് വഴക്കുകൾ ഉണ്ടാകുന്നു. ബ്രദർ, വാട്ട് ഇസ് ഇറ്റ്? വാട്ട് ഇസ് ഹാപ്പനിങ്? ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഒരു കോൺഫ്ലിക്ട് ഫ്രീ ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഞാനിവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കോൺഫ്ലിക്ട് ഫ്രീ ഫാമിലി. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. കോൺഫ്ലിക്ട് ഫ്രീ ഫാമിലി എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ്. എന്തുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ ആരും ഐഡിയൽ പീപ്പിൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന്റെ ഐഡിയൽ ആയിട്ടുള്ള സൃഷ്ടികളല്ല. ഇപ്പോൾ വി ആർ പാർട്ട് ഓഫ് എ ഫോളൻ റേസ്, നമ്മൾ വീണുപോയ മനുഷ്യകുലത്തിന്റെ സന്താനങ്ങളാണ്. വി ആർ ഇംപെർഫെക്റ്റ്, ഞാൻ എന്നിൽ ഇംപെർഫെക്റ്റ് ആയിരിക്കെ എന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അവൾ അതുകൊണ്ട് ഒരു കോൺഫ്ലിക്ട് ഫ്രീ മാരേജ് എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തമ്മിൽ തമ്മിൽ വേദനിപ്പിക്കുക എന്നുള്ള സ്വാഭാവികമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാൻ സാധ്യതയുള്ളപ്പോൾ പിന്നെ എങ്ങനെ നമുക്കൊരു കോൺഫ്ലിക്ട് ഫ്രീ എൻവയോൺമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക? അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി നിങ്ങളുടെ നടുക്ക്, അതിനല്ല പ്രശ്നമുള്ളത്. കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളെടുത്ത തീരുമാനങ്ങളാണ്, പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളുമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. മുന്നോട്ട് എപ്പോഴാണ് നമ്മൾ സാധാരണ പ്രതികരിക്കുന്നത്? സാധാരണ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ വേദനിക്കുമ്പോൾ, നമ്മൾ വേദനിപ്പിക്കുമ്പോൾ, വേദനിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു. വേദനിപ്പിക്കപ്പെടാനായിട്ട് അനേക കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോയാൽ നമുക്ക് വേദന ഉണ്ടാകും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. അല്ലെങ്കിൽ ജീവിത പങ്കാളിത്ത പ്രതീക്ഷ നമുക്ക് കിട്ടിയില്ല, അത് കിട്ടാതെ വരുമ്പോൾ അല്ലെ. ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചു, അത് വന്നില്ല, ഒരു പ്രശ്നം തുടങ്ങാൻ അത് മതി. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു കോൺഫ്ലിക്ട് എന്റെ കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്റെ ജീവിത പങ്കാളി ഇതുപോലെ പ്രതീക്ഷകളോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്ട് ഫ്രീ എൻവയോൺമെന്റ് അല്ല, കോൺഫ്ലിക്റ്റിനെ നമ്മൾ ഇനി പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോൾ ഉണ്ടാകുന്നു കോൺഫ്ലിക്ട്? വെൻ വി ആർ ഹേർട്ട്. അപ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് ഇതിനോട് പ്രതികരിക്കാം എന്നുള്ളതാണ് സാധ്യത. രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കാറുണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഉള്ളിൽ ഒതുക്കി സൂക്ഷിക്കാം. ഞാൻ പ്രതികരിക്കുന്നില്ല, ഞാൻ പ്രതികരിക്കുന്നില്ല, ഞാൻ ഇതിനെ ഉള്ളിൽ ഒതുക്കുകയാണ്. അങ്ങനെ ഉള്ളിൽ ഒതുക്കി ഞാൻ ഇതിനെ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ സാധാരണഗതിയിൽ പാർട്ട്ണറിനെ റിജക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ സ്വയം വലിഞ്ഞു മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിൽ ഉണ്ടാകുക. അപ്പോൾ പിന്നെ അവിടെ ആക്റ്റീവ് മാരേജ് ഇല്ല, ഒരു പാസീവ് പാർട്ടിസിപ്പേഷനേ ഉള്ളൂ. ഭാര്യ വീട്ടിലുണ്ടോ? ഉണ്ട്. ഭർത്താവ് വരുന്നുണ്ടോ പോകുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഉണ്ട്. ബട്ട് വി ഹാവ് റിജക്റ്റഡ് ഈച്ച് അതർ. അതുകൊണ്ട് ഈ ഉള്ളിൽ ഒതുക്കുക എന്നുള്ളത് ഒരു ഒരു നല്ല ഒരു കാര്യമേ അല്ല. പ്രതികരിച്ചാൽ ഞാൻ അനാത്മീയനായി തീരും, അനാത്മീയായി ചിത്രീകരിക്കപ്പെടും. എന്റെ ഹസ്ബൻഡ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ ഭാര്യ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് എല്ലാം ഉള്ളിൽ ഒതുക്കുക എന്നുള്ള ഒരു സൂത്രപ്പണി നമ്മളെ വലിയ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. എന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഒരു പൊട്ടിത്തെറിയാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറി നടന്നു കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സംഗതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വാസ്തവത്തിൽ തിരിച്ചറിയുന്നത്. വാട്ട് ദാറ്റ് ദേർ വാസ് എ കോൺഫ്ലിക്ട് എക്സിസ്റ്റിംഗ് ദേർ, ഒരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ട് നമ്മുടെ നടുവിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതിന് വാസ്തവത്തിൽ ഈ പൊട്ടിത്തെറി നടന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്ക് ആധാരമായിരിക്കുന്ന സംഗതി എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. ഈ പുള്ളിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ കോപം എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന വികാരം, ഈ അടിസ്ഥാന വികാരത്തിന്റെ നല്ല വശങ്ങളും അതിന്റെ മോശം വശങ്ങളും ഒന്ന് പഠിച്ചിരിക്കുന്ന വാസ്തവത്തിൽ നമുക്ക് നല്ലതാണ്. കാരണം ആദ്യം ശബ്ദമുയർത്തുന്ന ആൾ ആരാണെങ്കിലും അയാളാണ് എപ്പോഴും കുറ്റവാളി. ആദ്യം ശബ്ദം റേസ് ചെയ്യുന്നതാണ്, അത് ഭർത്താവാണെങ്കിലും കൊള്ളാം, ഭാര്യയാണെങ്കിലും കൊള്ളാം. ഭാര്യ ശബ്ദമുയർത്തിയാൽ ഭർത്താവ് പറഞ്ഞു, ആ അല്ലേ, നീ ഭയങ്കര ദേഷ്യക്കാരിയ, നിന്റെ അമ്മ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം, പിന്നെ അങ്ങോട്ട് പോവുക നമ്മള്. പക്ഷെ ഈ ദേഷ്യത്തിന്റെ അനാറ്റമി അല്ലെങ്കിൽ ഈ ദേഷ്യത്തിന്റെ ആ ഒരു ഒരു സ്വഭാവം നമ്മളൊന്ന് പഠിക്കുന്ന ആവശ്യമാണ്. ഈ ദേഷ്യം എന്ന് പറഞ്ഞ വികാരം എവിടുന്ന എന്റെ ഉള്ളിൽ വന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു വികാരം ദൈവം നിങ്ങൾക്ക് തരാത്തതായിട്ട് നിങ്ങളുടെ ഉള്ളിലില്ല. പക്ഷെ ഈ വികാരത്തിന്റെ ഒരു വളരെ ഒരു പെർവേർട്ടഡ് ഫോം ആണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ലൈംഗികത നല്ലതല്ലേ? ആണോ അല്ലയോ? ആണ്. ദൈവമല്ല ഉണ്ടാക്കിയത്, ദൈവം ഉണ്ടാക്കിയത്. പക്ഷേ അതിന് നന്നായിട്ടും ചീത്തയായിട്ടും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആങ്കറിന്റെ ഒരു 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 ഇതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാധ്യമം പൊട്ടിത്തെറിക്കൽ, ദേഷ്യം കാണിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേദനിച്ചാൽ ഞാൻ ഉടനെ ദേഷ്യപ്പെടുന്നു, വേദനിച്ചാൽ ഉടനെ ദേഷ്യപ്പെടുന്നു. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ദേഷ്യത്തെ ഒരു ഗോഡ് ഗിവൺ ഇമോഷൻ ആയിട്ട് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഒരു ഗോഡ് ഗിവൺ ഇമോഷൻ. ഇപ്പൊ നമ്മുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഷ്യമല്ല, നമ്മുടെ ജീവിത പങ്കാളിയുടെ ദേഷ്യമാണ്. നമ്മുടെ ദേഷ്യം അപകടകാരിയല്ല, എന്നല്ല നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. ഞാൻ ദേഷ്യപ്പെട്ടാൽ അത് ദൈവികമായ ഡിവൈൻ ഇൻഡിഗ്നേഷൻ. പക്ഷെ എന്റെ ഭാര്യ ദേഷ്യപ്പെട്ടാൽ അത് ഒരു അനാത്മീയ സംഗതി. പക്ഷെ നമുക്ക് ദേഷ്യത്തെ ഒരു പുതിയ ഒരു ഒരു ദൃഷ്ടിയിൽ ഒന്ന് കാണാം. ദേഷ്യം ഒരു ഗോഡ് ഗിവൺ ഇമോഷനാണ്. കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. കോപിച്ചാൽ പാപം ചെയ്യരുത്. അപ്പോൾ ഇൻഡിഗ്നേഷൻ അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന അതിൽ തന്നെ നമ്മളതിനെ ഒരു വിധിയെഴുത്ത് നടത്താതെ ഒരു ഗോഡ് ഗിവൺ ഇമോഷന്റെ ഒരു പെർവേർട്ടഡ് ഫോം ആണ് വാസ്തവത്തിൽ നമ്മളിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എന്നിലൂടെ പുറത്തു വരുന്നതും എന്റെ ജീവിത പങ്കാളിയിലൂടെ പുറത്തു വരുന്നതും ഇതിന് പെർവേർട്ടഡ് ഫോം. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മളോട് ഉള്ളിലുള്ള വേദന കാണിക്കാനുള്ള ഏറ്റവും സാധ്യമായ ഒരു വഴിയാണ് കോപം. ഐ എം ഹേർട്ട്, എനിക്ക് നോവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി പുല്ലിന്റെ വില കൽപ്പിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിനു പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷൗട്ട് ചെയ്യുന്നു. ഉടനെ എല്ലാം ആത്മീയവൽക്കരിക്കും. ഒരാൾ കോപിച്ചാൽ മതി, പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആത്മീയവൽക്കരിക്കപ്പെട്ടിട്ട് പിന്നെ ആ കോപിച്ച വ്യക്തി പ്രതിക്കൂട്ടിലാവുന്നു. പക്ഷെ വാസ്തവത്തിൽ വേദനിക്കപ്പെട്ടതാരാ? വേദനിപ്പിക്കപ്പെട്ടത് ആ വ്യക്തിയാ. പക്ഷെ ആ വേദനിപ്പിക്കപ്പെട്ട വ്യക്തി കോപിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഒരു 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 പ്രിന്റ് ഔട്ട് എടുത്ത് ഒരു ലേബൽ ഒട്ടിച്ചു കൊടുത്തു, വഴക്കാളി. നീ ഒരു വഴക്കാളിയാണ്. അല്ല, ഭർത്താവ് കോപിച്ചു, ഭർത്താവിന് നമ്മള് ഒരു 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 ലേബൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു, മൂക്കിന്റെ അറ്റത്ത് ക്ഷിപ്രകോൾ, മൂക്കറ്റത്ത് കോപം കൊണ്ട് നടക്കുന്നവൻ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലേബൽ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ആത്മീയവൽക്കരിച്ച് പിന്നെ പ്രശ്നം നമ്മൾ കാണുന്നില്ല. ഞാൻ എന്റെ ജീവിത പങ്കാളിയെ ഹേർട്ട് ചെയ്തു, ഞാൻ എന്റെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചത് എന്റെ ജീവിത പങ്കാളി എക്സ്പ്രസ് ചെയ്ത വഴിയാണ് വാസ്തവത്തിൽ കോപമായിട്ട് വെളിവന്നത്. എന്റെ ശ്രദ്ധ പിടിച്ചു വെച്ചാൽ വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് എന്നോട് കോപിച്ചു. ഇപ്പോൾ ഞാൻ അതിനെ ദേഷ്യം, അതിന് സംബന്ധിച്ചുള്ള എല്ലാ ദൈവവചനങ്ങളും എടുത്ത് നിരത്തിയിട്ട് ശാന്ത സ്വഭാവം, ദീന മനസ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ച് നടത്തിയിട്ട് ഒരു തീസിസ് പ്രിപ്പയർ അവന്റെ വൈഫിന് കൊടുക്കുക. അതിലും ബെറ്റർ ഒരു കത്തി എടുത്തിട്ട് കഴുത്തറക്കുന്ന. ഹൃദയത്തിന്റെ വേദനയുടെ പ്രകടനമായിരുന്നു എന്ന് ചിന്തിക്കാൻ. എന്റെ ജീവിത പങ്കാളി എന്നോട് വല്ലാതെ കോപിച്ചു, ദാറ്റ്സ് ട്രൂ, ബട്ട് ഹി വാസ് ദാറ്റ് മച്ച് ഹേർട്ട്, ഓർ ഹി വാസ് ദാറ്റ് മച്ച് ഹേർട്ട്. അദ്ദേഹം അത്രമാത്രം വിഷമിച്ചു, അതായിരുന്നു ഈ കോപത്തിന്റെ കാരണം എന്നൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്താകുമെന്നറിയാമോ? നമ്മുടെ കോപം ഇറ്റ് വിൽ ബിക്കം എ മോട്ടിവേഷൻ ടു റിസോൾവ് ദ കോൺഫ്ലിക്ട്. ജീവിത പങ്കാളി ഒരാൾ കോപിച്ചു, ആ കോപം മറ്റേ ആളെ ഒന്ന് ബോധവൽക്കരിക്കണം. എന്താണെന്ന് അറിയാമോ? There is something wrong going on. കോൺഫ്ലിക്ട് ഉണ്ട്, ഇത് പരിഹരിച്ചേ പറ്റത്തുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് പല രീതിയിലുള്ള, പല മെഷീൻസിലൊക്കെ, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയേഴ്സിനൊക്കെ അറിയാം. അതിന് ബീപ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അലാം പുറപ്പെടുവിക്കുന്നുണ്ട്, റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, അങ്ങനെ പലതരം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോപം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ വേദനയുടെ ഒരു ഇൻഡിക്കേഷനും ആയിരിക്കും. അങ്ങനെ വേദനയുടെ ഇൻഡിക്കേഷൻ ആണ് എന്റെ ജീവിത പങ്കാളിയോട് ഇപ്പോഴത്തെ കോപത്തിന്റെ കാരണമെങ്കിൽ ഐ മസ്റ്റ് നൗ ടേക്ക് ടൈം ടു റിസോൾവ് ദിസ് കോൺഫ്ലിക്ട്. എന്റെ ജീവിത പങ്കാളി എവിടെയാണ് വേദനിച്ചത് എന്നൊന്ന് അന്വേഷിക്കാൻ ഇപ്പോൾ ഞാൻ ന്യായമായും സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. There is a conflict already there and I must take enough time to resolve it. ഇങ്ങനെ ഒന്ന് മാറിയാൽ നമ്മൾ ഈ പറയുന്ന വഴക്ക് വലിയൊരു വഴക്കും പിന്നെ ആ വഴക്ക് വലിയൊരു മറ്റൊരു വഴക്കും ആയിത്തീരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ലേബിൾ പ്രിന്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് വരട്ടെ, കാരണം ശരിക്കും ലേബിൾ അടിക്കേണ്ട ആർക്കാണെന്നുള്ളത് നമുക്ക് ഇനി ശരിക്കും കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ആങ്കറിന്റെ മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കണം. അൺകൺട്രോൾഡ് ആങ്കർ, അൺകൺട്രോൾഡ് ആങ്കർ, നിങ്ങൾക്ക് കോപമുണ്ട് ശരിയാ, പക്ഷെ നിങ്ങളെ കോപം അടക്കാൻ കഴിയാത്ത കോപമാണ് എങ്കിൽ, നിങ്ങൾ വേദനിച്ചു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രതികരിച്ചത് എങ്കിൽ പോലെയും അത് പുറപ്പെടുവിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭയങ്കര പരിണിത ഫലങ്ങളുള്ള റിസൾട്ട് ആയിരിക്കും. ഒരു ദേഷ്യത്തിന് ടി വി തല്ലി പൊട്ടിക്കാം, പക്ഷെ ദേഷ്യം തീരുമ്പോൾ ടി വി പൊടിഞ്ഞു കിടക്കും. ടി വി തല്ലി പൊട്ടിക്കുന്ന നല്ല കാര്യമാണ്, പക്ഷെ ദേഷ്യത്തോടെയല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി ടി വി തല്ലി പൊട്ടിച്ചാൽ, പക്ഷെ ദേഷ്യമല്ല, ഒരു കോപത്തിന് എടുത്തങ്ങ് തല്ലി പൊട്ടിച്ചു എന്നുള്ളതല്ല നടക്കേണ്ട കാര്യം. കാരണം കോപം തീരുമ്പോ പിന്നെ ടി വി തിരിച്ചു കിട്ടത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ദേഷ്യം വന്നു, കയ്യിലൊരു കത്ത് ഉണ്ടായിരുന്ന ഒരു കുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു, ദേഷ്യമൊക്കെ ഇറങ്ങി, പക്ഷെ മറ്റേ ആള് തട്ടിപ്പോയി. അപ്പോൾ അൺകൺട്രോൾഡ് ആങ്കർ എന്ന് പറയുന്നതിന്റെ ഡേഞ്ചർ അറിഞ്ഞിട്ട് വേണം നമ്മൾ കോപത്തെ ഉപയോഗിക്കാൻ. കോപം ഉപയോഗിക്കാനുള്ള ലൈസൻസ് അല്ല വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് തന്നത്. കോപത്തെ, ജീവിത പങ്കാളിയുടെ കോപത്തെ അൺകൺട്രോൾഡ് ആങ്കറിലേക്ക് പോകുന്നതിന് നമുക്ക് പ്രശ്നം റിസോൾവ് ചെയ്യണം, ഈ പ്രശ്നം പരിഹരിച്ചേ ഒക്കത്തുള്ളൂ. കാരണം അൺകൺട്രോൾഡ് ആങ്കറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അൺകൺട്രോൾഡ് ആങ്കറിന്റെ ഏറ്റവും വലിയ പ്രശ്നം, പ്രിയ സ്വർഗങ്ങളെ, അൺകൺട്രോൾഡ് ആങ്കർ ക്യാൻ ബിഗറ്റ് ഡെത്ത്. കോപിച്ചാൽ നീ പാപം ചെയ്യരുത്. കോപം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അത് മരണത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് കഴിയുമ്പോൾ പല കാര്യങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത തലത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് കോപം നമുക്ക് എപ്പോഴും നമ്മുടെ വേദന എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് എന്ന് ആരും വിചാരിക്കരുത്. പക്ഷെ എന്റെ ജീവിത പങ്കാളി എന്നോടൊന്ന് കോപിച്ചതുകൊണ്ട് എന്തോ ഒരു വലിയ അപരാധം എന്റെ ജീവിത പങ്കാളി എന്നോട് കാണിച്ചു, അവൾ എന്നെ അപമാനിച്ചു, അയാളെന്നെ നിന്ദിച്ചു എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് പോകാതിരിക്കാനാണ് ഈ കോപത്തിന്റെ ഒരു നല്ല വശം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. എന്റെ ജീവിത പങ്കാളി എന്നോട് കോപിച്ചു, അതിന്റെ അർത്ഥം എന്റെ ജീവിത പങ്കാളിക്ക് നൊന്തിട്ടുണ്ട്. Now I must understand what is that. ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ റിസോൾവ് ചെയ്യാതെ വിടുമ്പോൾ അത് നാച്ചുറലി മറ്റൊരു കോൺഫ്ലിക്റ്റിനെ ഉണ്ടാക്കാൻ ഉള്ള ഒരു സാധ്യത വളരെ അധികമാണ് എന്ന് മാത്രമല്ല, ഇനി മുന്നോട്ടുണ്ടാകുന്ന ഓരോ കോൺഫ്ലിക്റ്റുകളും കഴിഞ്ഞതിനേക്കാൾ വർദ്ധമാനമായ ഒരു ഇന്റൻസിറ്റിയോടെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കപ്പെട്ടു കഴിയുമ്പോൾ പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുന്നു, അതും ഒരു പരിഹരിക്കപ്പെടാവുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത്. എന്നാൽ പരിഹരിക്കപ്പെടാതെ പോകുന്ന ഓരോ വഴക്കുകളും അത് അടുത്ത വഴക്കിനെ ഉണ്ടാക്കുമെന്നുള്ളത് മാത്രമല്ല, അടുത്ത വഴക്കിന്റെ ഭയങ്കര ഇന്റൻസിറ്റി ആയിരിക്കും. കാരണം മുമ്പത്തേനും കൂടെ എഫക്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എങ്ങനെ നമുക്കിതിനെ ഒന്ന് റിസോൾവ് ചെയ്യാം? അങ്ങോട്ട് നമ്മൾ പോകുന്നു. How can we resolve conflicts? എങ്ങനെ ഈ കോൺഫ്ലിക്റ്റുകളെ റിസോൾവ് ചെയ്യാം? ഒരു വഴക്ക് പോലും പരിഹരിക്കപ്പെടാതെ വിടുന്നത് ഒരു ഹെൽത്തി മാരിഡ് ലൈഫിന്റെ കണ്ടീഷൻ അല്ല. ഇന്നലെ നടന്ന വഴക്ക് നിങ്ങൾ ഓർത്തിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇന്നലെ നടന്ന വഴക്ക് പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇന്നലെ നടന്ന വഴക്കിന്റെ ആ പ്രകമ്പനമാണ് വാസ്തവത്തിൽ ഇന്നത്തെ വഴക്കിന്റെ കാരണം. ഇന്നലത്തെ ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല, പരിഹരിക്കാമായിരുന്നു, പക്ഷെ പരിഹരിക്കാതെയാണ് നമ്മൾ മുന്നേറിയത്. നമ്മൾ വിചാരിച്ചു ഓക്കെ, വഴക്കുകൾ കോമൺ അല്ലേ, നമ്മൾ അടുത്തതിലോട്ട് പോയി. അടുത്തതിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അടുത്തതിന്റെ ശക്തി വളരെ കൂടുതലാണ്. ഇത് ഗ്രാജുവലി നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മതിലിന്റെ അപ്രയും ഇപ്രയുമുള്ള ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അൺഡിസോൾവ്ഡ് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഓരോ വഴക്കുകളും നിങ്ങളുടെ നടുവിൽ ഒരു ഒരു ഭിത്തി കെട്ടുന്നതിന് തുല്യമാണ്. ശ്രദ്ധിച്ചേട്ടോ, നിങ്ങളുടെ നടുവിൽ ഒരു ഭിത്തി കെട്ടുന്നതിന് തുല്യമാണ്. എങ്ങനെ ഭിത്തി കെട്ടുന്നത്? ഒരു ഭിത്തി ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്കം കൊണ്ടായി വരികയാണോ? ആണോ? ഭിത്തി കെട്ടുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെ കെട്ടുന്നത്? ഒരു കല്ല് വെച്ചു, അതിനോട് ചേർത്ത് മറ്റൊരു കല്ല് വെച്ചു, അതിനോട് ചേർത്ത് മറ്റൊരു കല്ല് വെച്ചു, പിന്നെ അതിന്റെ മേളിൽ ഓരോന്ന് വെച്ചു. ഇങ്ങനെയാണ് ഭിത്തി വളരുന്നത്. അങ്ങനെ ഏറെ നാളുകൾ നിങ്ങളുടെ ഇടയിൽ റിസോൾവ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത വഴക്കുകൾ കലഹങ്ങൾ കിടക്കുമ്പോൾ അത് ഗ്രാജുവലി നിങ്ങൾ അറിയാതെ ഒരു ഭിത്തിക്ക് അപ്പുറയും ഇപ്പുറയും ഉള്ള ജീവിതമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. പക്ഷെ നിങ്ങൾ സെയിം വീട്ടിലാണ് ജീവിക്കുന്നത്, അങ്ങനെ ഒരു ഭിത്തി അവിടെ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ഭിത്തി അവിടെ ഇല്ല, വാസ്തവത്തിലില്ല, ആക്ഷരികമായിട്ടില്ല. പക്ഷെ ഉണ്ട്, ഒരു ഭിത്തി അവിടെ ഉണ്ട്. നിങ്ങളൊരു ബൗണ്ടറി വെച്ചു, ഇങ്ങോട്ട് കടന്നു പോയേക്കരുത്, ഞാൻ അങ്ങോട്ടും കടക്കത്തില്ല. ഇങ്ങനെ ഐസൊലേറ്റഡ് എൻവയൺമെന്റിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ഒരിക്കലും ദൈവത്തിന്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള അതിന്റെ ഏറ്റവും അപകടകരമായ കാര്യം. പണ്ട് ഒരു അക്വേറിയത്തില് പലതരം മീനിനെ കൊണ്ടിട്ടു, അതിലൊരു മീൻ ഭയങ്കര ഡേഞ്ചറസ് മീനായിരുന്നു എന്നാ പറയുന്നത്. അപ്പം ഈ മീനും അതിൽ വേണം അക്വേറിയത്തില്. അപ്പൊ അക്വേറിയം നടത്തിപ്പുകാരൊരു പണി ചെയ്തു, ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് ഈ മീനിനെ മാത്രം ഒരു സൈഡിലിട്ടിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് ഇതിന്റെ നടുക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഈ മീൻ മറ്റു മീനിനെ കാണുമ്പോഴത്തേനും പാഞ്ഞൊരു വരവ് ഇങ്ങോട്ട് വരും, വരുമ്പോഴത്തേനും മൂക്ക് പോയി ഗ്ലാസ്സിലൊരു ഇടിയിടിക്കും, അത് തിരിഞ്ഞു പോകും. വീണ്ടും വരും, മൂക്കിടിക്കും, തിരിഞ്ഞു പോകും. വീണ്ടും വരും, മൂക്കിടിക്കും, തിരിഞ്ഞു പോകും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അക്വേറിയത്തിന്റെ ആൾക്കാര് പതുക്കെ ഗ്ലാസ് എടുത്തു മാറ്റി. പക്ഷെ ആ മീൻ പിന്നെ ഒരിക്കലും ആ ബൗണ്ടറി ഒട്ടി പുറത്തോട്ട് ക്രോസ് ചെയ്തില്ല. കാരണം അതിന് മനസ്സിലായി അവിടെ ചെന്നാൽ എന്റെ മൂക്കിടിക്കും, അതുകൊണ്ട് തിരിച്ചു പോവുക. പിന്നീട് ഒരിക്കലും അത് ക്രോസ് ചെയ്യത്തില്ല. അവൾ ഇതുപോലെ ഒരു അൺസീൻ വോൾ നമ്മുടെ ഇടയിൽ ഡെവലപ്പ് ആകാനുള്ള സാധ്യതയാണ് നമ്മുടെ ഇടയിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഓരോ വഴക്കുകളും ഉണ്ടാക്കുന്ന. ഈ ഐസൊലേഷൻ ദൈവത്തിന്റെ പരമായ ഉദ്ദേശമായ വണ്ണസിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നൗ വി മസ്റ്റ് റിസോൾവ് ഇറ്റ്. ഹൗ? എങ്ങനെ? ഉള്ളിലൊതുക്കുക, കടിച്ചു പിടിക്കുക. ഇതൊക്കെയാണ് അനാത്മീയർ, അല്ല സോറി, ആത്മീയർ പലപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നീട് ഒരു സമയം വരുമ്പോൾ ഇതിന്റെ വളരെ പരിതാപകരമായ ഒരവസ്ഥ വെളിപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനു പകരം ലവിംഗ് കോൺഫ്രണ്ടേഷൻ ആണ് അതിന്റെ ഏറ്റവും നല്ല ടെക്നിക് എന്നുള്ളതാണ് മാരേജ് കൗൺസിലേഴ്സ് പറയുന്നത്. ലവിംഗ് കോൺഫ്രണ്ടേഷൻ, സ്നേഹപൂർവം ഇപ്പോൾ ഉള്ള ഈ കോൺഫ്ലിക്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് എന്റെ ജീവിത പങ്കാളിയെ ഞാൻ കൺഫ്രണ്ട് ചെയ്യാം. കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ട് ഡിഫൈൻ ചെയ്യരുത്. അഗൈൻ, അവിടെ ഒരു പോയിന്റ് ഉണ്ട്, കോൺഫ്രണ്ടേഷൻ ഡസ് നോട്ട് മീൻ ഓപ്പൺ വാർ, ഒരു തുറന്ന യുദ്ധത്തിലേക്ക്. ഓക്കെ, റിസോൾവിംഗ് കോൺഫ്ലിക്റ്റിൽ ഞാൻ ചില പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി, വേറൊന്നുമല്ല. വാ, ഇങ്ങോട്ട് ഇരിക്കുക. അച്ഛ, ഒന്ന് ഇരുന്നാത്ത, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ അങ്ങോട്ട് പോവുകയാണ് എന്നുള്ളൊരു ഒരു യുദ്ധാവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ച പ്രിയ സ്വരങ്ങളെ. ഒരു ലവിംഗ് കോൺഫ്രണ്ടേഷൻ. നല്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അത് പറഞ്ഞു പരിഹരിക്കപ്പെട്ടു കഴിയുമ്പോൾ മാത്രമാണ് അവർ പിന്നീട് വീണ്ടും യുണൈറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും യുണൈറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് നൊന്തു എന്ന് ഞാൻ പറയാത്തിടത്തോളം കാലം എന്റെ കാലിൽ ചവിട്ടി പിടിച്ചിരിക്കുന്നവൻ എനിക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. അവൻ ചാടി ബസ്സിൽ കയറി, അവൻ സ്ഥലം നോക്കി നിന്നു, അറിയാതെ എന്റെ കാലിൽ കയറി ചവിട്ടി, ഉള്ള അസൗകര്യത്തിന്റെ നടുവിൽ അങ്ങനെ നിൽക്കുന്നതാണ് സുഖമെന്ന് കക്ഷിക്കും തോന്നി. നിങ്ങൾക്ക് നോവുന്നത് പുള്ളിക്ക് മനസ്സിലായില്ല, പിന്നെ പുള്ളിയെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? അതിനു പകരം സാർ ഭയങ്കര വേദന എടുക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം നീതി നിങ്ങളുടെ വശത്താണ്. അപ്പോൾ എനിക്ക് നോവുന്നു, എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നത് അത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രിയ സ്വരം. ആത്മീയതയുടെ മൂടുപടം ഒന്നിട്ട് അഭിനയം ഒന്നും നടത്തിയിട്ട് വൺനെസ്സിൽ ഒരു കുടുംബം കെട്ടാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമായിരിക്കും കേട്ടോ. ചർച്ച് മാത്രമേ നമ്മുടെ അഭിനയം നടക്കത്തുള്ളൂ. വീടെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റത്തില്ല. അഭിനയം നടത്തിയാൽ ഭയങ്കര പൊളിയായിരിക്കും, പൊളിയാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് വീടെന്ന് പറയുന്ന സ്ഥലം നമ്മൾ അഭിനയിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരിക്കലും അഭിനയിക്കരുത്. നിങ്ങൾ ആത്മീയനാണെങ്കിൽ ആണ്, നിങ്ങൾ ആത്മീയൻ അല്ലെങ്കിൽ അല്ല. ഇനി അഥവാ നിങ്ങൾ അഭിനയിച്ചാലും നമ്മുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ക്ലിയർ ആയിട്ടുള്ള റേറ്റിംഗ് നമുക്ക് തരാൻ സാധിക്കും എന്നുള്ളതാണ് വീടിന്റെ പ്രത്യേകത. നിങ്ങൾ എത്ര അഭിനയിച്ചാലും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് റേറ്റിംഗ് തരും. അതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, അവരോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ പോകരുത്, കാരണം ഒന്നൊക്കെ ഒന്ന് അടങ്ങട്ടെ. ദേ ഹാവ് ദ ക്ലിയർ റേറ്റിംഗ്. നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ ആത്മീയുടെ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇനി അഭിനയം കൊണ്ടൊന്നുമല്ല പ്രിയ സൗരങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ സുന്ദരമാക്കേണ്ടത്. വി മസ്റ്റ് നൗ ടെൽ അവർ പാർട്ട്നർ ദാറ്റ് ഐ ആം ഹേർട്ട്. കോപമല്ലാതെ മറ്റൊരു വഴിയുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. കോപമല്ലാതെ മറ്റൊരു വഴിയുണ്ട് എനിക്ക് നോവുന്നുണ്ട് എന്ന് പറയാനായിട്ട്. സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് തലയായ ക്രിസ്തുവോളം വളരാം. സ്നേഹത്തിൽ സത്യം സംസാരിക്കാത്തവർക്ക് ഒരു ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളതല്ലേ വാസ്തവത്തിൽ ആ വചനത്തിന്റെ അർത്ഥം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ശിരസായ ക്രിസ്തുവിനോളം. സത്യം മറച്ചു വെച്ച് പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? കുറച്ചുപേരേ ഉള്ളൂ. സ്നേഹത്തിൽ സത്യം സംസാരിക്കാതെ അല്പസ്വല്പം സത്യമൊക്കെ ഞാൻ മറച്ചു വെക്കുന്നത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ആത്മീയമായിട്ട് വളരാം എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇനി ഒന്ന് കൈവക്കിക്കേ. അതുമില്ലേ, സത്യം മറച്ചു വെച്ചുകൊണ്ട് എല്ലാ സത്യം ഈ വചനത്തിന്റെ ബേസിസിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ വേദനിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചു എന്നുള്ളത് ജീവിത പങ്കാളിയോട് പങ്കുവെക്കാതെ വേദന ഉള്ളിലടക്കുന്ന ആ സ്വഭാവത്തെ കുറിച്ച സ്റ്റഫിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇസ് ദാറ്റ് ഫൈൻ? ഇല്ല, സഹിക്കാനുള്ള കൃപയുണ്ടെങ്കിൽ വേൽ ആൻഡ് ഗുഡ്. പിന്നെ ഞങ്ങൾ ഒരു ചില്ലുകൂട് വാങ്ങി. ഒരിക്കലും കോപിക്കാത്ത, ഒരിക്കലും നോവാത്ത ഒരു അമാനുഷികനായ വിശുദ്ധൻ ഞങ്ങളുടെ നടുവിൽ. പ്രതികരണം ഇല്ലാതിരിക്കാം, പക്ഷെ എനിക്ക് വേദനിക്കത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്റെ വേദന ഞാൻ എക്സ്പ്രസ് ചെയ്യാതിരിക്കരുത്. എന്റെ വേദന എനിക്ക് പൊറുക്കാം, പക്ഷെ എന്റെ വേദന ഞാൻ എക്സ്പ്രസ് ചെയ്യരുത് എന്നുള്ള ഒരു നിയമത്തിന് കീഴിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റഫിംഗിലേക്ക് എത്തുക. നിർബന്ധമില്ല. ഫോർഗിവ്നെസ്, അതിനെ അടുത്ത ടോപ്പിക്. എന്റെ പ്രസംഗം തീർന്നില്ല. വെരി ഗുഡ്. അപ്പൊ പിന്നെ ആ വീട്ടിൽ കോൺഫ്ലിക്ട് ഇല്ലല്ലോ. ഒരു വീട്ടിൽ നിന്ന് ദിവസവും ഭയങ്കര വഴക്കുണ്ടാവും. നേരം വെളുത്ത ആൾക്കാർ അലാം അടിക്കുന്ന പോലെ കേട്ടുണ്ടായിരുന്ന ആ വീട്ടിലെ വഴക്ക ഇപ്പൊ അവർക്കത് ശീലമായി. ഒരു ദിവസം രാവിലെ ആ വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ഇവർ ഓടിച്ചെന്ന് എന്താ കാര്യം എന്നറിയാനായിട്ട്. അപ്പോഴാണ് മനസ്സിലായത് ഭാര്യ മരിച്ചു. ആ വീട്ടിലെ ഭാര്യ മരിച്ചു. ഓ, അപ്പൊ അതാണ് ഇന്ന് ഇവിടെ വഴക്ക് ഇല്ലാതിരുന്നത്. ഞാൻ ഭാര്യയോ ഭർത്താവോ ആരും ആകട്ടെ, കഥയിലെ വിഷയമല്ല. വാസ്തവത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു കോൺഫ്ലിക്ട് ഇല്ലല്ലോ. നമ്മളങ്ങനെ ആത്മീയമായിട്ട് മരിച്ച പക്ഷം നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു? ഈ യാഥാർത്ഥ്യം നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പൊ ലവിംഗ് കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു പാപമല്ല. എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് നോവുന്നു എന്ന് പറയുന്ന ഒരു പാപമല്ല. എന്റെ കാലിൽ ഒരുത്തൻ ചവിട്ടി നിൽക്കുമ്പോൾ എന്റെ സുഹൃത്തെ കാലൊന്ന് എടുക്കാവോ, എനിക്ക് നോവുന്നു എന്ന് പറയുന്ന പാപമാണെന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് നോവുന്നു, എനിക്ക് നൊന്തു. ഞാനീ പറയുന്നത് ഒരുപാട് ഫോൾസ് എക്സ്പെക്ടേഷൻ ഉണ്ടാക്കിയിട്ട് എന്റെ ഡിമാൻഡ്സ് മുഴുവൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെ എനിക്ക് നൊന്തു എന്ന് പറയുന്ന അവസ്ഥയല്ല. ന്യായമായും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്കുള്ള ഒരു പടിയാണ് എനിക്ക് വേദനിച്ചു എന്ന് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോട് പങ്കുവെക്കുന്നത്. Again, I said, it is not an open war. തുറന്ന യുദ്ധത്തിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയല്ലോ, താൻ ഇങ്ങോട്ട് ഒന്ന് ഇരുന്നേ, എനിക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞതല്ല ഇവിടുത്തെ വിഷയം. ഓപ്പൺ കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് തുറന്നു പറയാൻ ഞാനിപ്പോൾ തയ്യാറാകുക എന്റെ ജീവിത പങ്കാളിയോട്. ഓക്കെ, we'll go to the next slide. Approach the confrontation carefully. അല്ലേ, കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്പൺ യുദ്ധത്തിലേക്ക് പോയേക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നതല്ല. കെയർഫുൾ ആയിട്ടാണ് ഞാൻ ആ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനിപ്പോൾ തീരുമാനിച്ചു എന്റെ ജീവിതത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പരിഹരിക്കാൻ ഞാനിപ്പോൾ തീരുമാനിച്ചു. എന്റെ ജീവിത പങ്കാളിയോട് ഞാൻ എനിക്ക് വേദനയുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് ഒന്ന് തുറന്നു പറയാൻ. കഴിഞ്ഞ ദിവസം ഞാൻ കൗൺസിൽ ചെയ്തൊരു കുടുംബത്തിൽ ഉണ്ടായ പ്രശ്നം ഇത്രയേ ഉള്ളായിരുന്നു. പെൺകുട്ടി കൺട്രോൾ ഇല്ലാത്ത ലെവലിൽ പ്രതികരിച്ചു. ഒറ്റ വിഷയമേ ഉള്ളൂ, എന്ത് പറഞ്ഞാലും ഇദ്ദേഹം എന്റെ വീട്ടുകാരെ പറയുന്നു. ഇത് തിരിച്ചു ചോദിക്കുന്നത് എന്റെ വീട്ടുകാർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇല്ല, എന്നാ അറ്റ്ലീസ്റ്റ് അവരെ കളിയാക്കാതിരുന്നൂടെ. അത്രയും ദിവസം ഹൃദയത്തിൽ ഇത് കൊണ്ടുവച്ച് മിണ്ടാതെ വാശിക്ക് ടി വി കാണുകയും വാശിക്ക് കയറി കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തു വന്നിട്ട് പ്രതികരിക്കാനുള്ള സമയം വന്നപ്പോൾ പ്രതികരിക്കുകയാണ്, എന്തിന് എന്റെ വീട്ടുകാരെ നിങ്ങൾ കളിയാക്കുന്നു. ഈ ന്യായമായ ആവശ്യം ഒരു ലവിംഗ് എൻവയോൺമെന്റിൽ ജീവിത പങ്കാളിയോട് പറയാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല. ഇപ്പോൾ പ്രതികരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെ എന്റെ ചുറ്റുപാടും ഉണ്ടെന്ന് പോലും തിരിച്ചറിയാതെ അവളിപ്പോൾ പ്രതികരിക്കുക. അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിന്റെ ഹെൽപ്പ് എടുക്കാമായിരുന്നു, മറ്റൊരു വ്യക്തിയെ വിളിച്ച് അയാളുടെ മുന്നിൽ വെച്ച് പറയാമായിരുന്നു, ബ്രദറെ ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. എന്റെ സഹോദരൻ, എന്റെ ജീവിത പങ്കാളി, എന്റെ വീട്ടുകാരെ എപ്പോഴും കളിയാക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, നിങ്ങളത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ചോദിക്കത്തില്ലേ? അപ്പോൾ എനിക്ക് വേദനിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വെച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും അതിനെ പ്രതികരിക്കാൻ ഇടയാകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ല ലവിംഗ് കൺഫ്രണ്ടേഷനിലൂടെ എന്റെ ജീവിത പങ്കാളിയോട് ഐ എം ഹേർട്ട് because you repeatedly say this. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അനേകം റെക്കറിംഗ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, റെക്കറിംഗ് വഴക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വഴക്കുകളുണ്ട്. ഒരേ കാര്യത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വഴക്കുകൾ, ഈ ഒരേ കാര്യത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഈ വഴക്കുകൾക്ക് പരിഹാരമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഒരു ലവിംഗ് കൺഫ്രണ്ടേഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇതിലെന്ത് ഇത്ര അനാത്മീയതയുള്ളത്? എന്റെ ജീവിത പങ്കാളിയോട് ഒരുമിച്ച് കുടുംബം മാത്രമല്ല ദൈവരാജ്യം പോലും പണിയാൻ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഒരുമിച്ച് ക്ഷണിക്കപ്പെട്ട എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് നൊന്തു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, പിന്നെ അവിടെ കോൺഫ്ലിക്ട് ഇല്ല, ഇറ്റ്സ് ഗോൺ. ഇഫ് യു ഹാവ് ഫോർഗിവൺ കംപ്ലീറ്റ്ലി, ഇറ്റ്സ് ഗോൺ. കോൺഫ്ലിക്ട് ഉള്ള എൻവയോൺമെന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കോൺഫ്ലിക്ട് നടക്കുമ്പോൾ ജീവിത പങ്കാളിയോട് തുറന്നു പറയുക, ഏറ്റവും ലവിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനാപൂർവമായിട്ട് നമുക്ക് തുറന്നു പറയാം. Brother, if a man is overtaken in any trespass, you who are spiritual, restore such a one in a spirit of gentleness. സൗമ്യതയുടെ ആത്മാവിൽ ചർച്ചിലുള്ള സഹോദരങ്ങളെ തിരുത്താൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്റെ ജീവിത പങ്കാളിയോട് എനിക്കത് തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? ആത്മീയതയുടെ ഒരു റോങ് മാസ്ക് നമ്മൾ എടുക്കരുത്. പ്രിയ സഹോദരങ്ങളെ, വിത്ത് ജെന്റിൽനെസ് കൺസിഡറിംഗ് യുവർസെൽഫ് ലെസ്റ്റ് യു ഓൾസോ ബി ടെംപ്റ്റഡ്. ബൗണ്ടറി ഉണ്ട്, അത് ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ പാപത്തിൽ വീഴുന്നത് ഞാനായിരിക്കും എന്ന തിരിച്ചറിവോടെ വേണം എന്റെ ജീവിത പങ്കാളിയെ കറക്റ്റ് ചെയ്യാൻ. ഞാനും വീഴ്ചയിൽ താഴ്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അക്നോളജ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ജീവിത പങ്കാളിയെ കറക്റ്റ് ചെയ്യാൻ. ബ്രദർഹുഡിലും സെയിം തിങ്. എവരി വൺ എക്സ്പെക്ട്. അപ്പോൾ ഒരു ഒരു ജഡ്ജിന്റെ സീറ്റിലേക്ക് കയറി ഇരുന്നിട്ടല്ല കോൺഫ്രണ്ടേഷൻ നടത്തുന്നത്, സെയിം പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളെ പോലെ തന്നെ വീഴ്ച പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്നുള്ള അക്നോളജ്മെന്റിൽ നിന്നാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ കോൺഫ്രണ്ടേഷൻ നടത്തുന്നത്. അതിൽ തന്നെ വളരെ സൂക്ഷിക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീക്ക്നെസ്സിൽ നിന്നുണ്ടാകുന്ന റിപ്പീറ്റഡ് മിസ്റ്റേക്കുകളുടെ പേരിലുള്ള കോൺഫ്രണ്ടേഷൻ ഏറ്റവും ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ജീവിത പങ്കാളിയുടെ തിരിച്ചറിഞ്ഞൊരു ബലഹീനത, ആ ബലഹീനതയുടെ പേരിൽ നമ്മൾ ഒരു കോൺഫ്രണ്ടേഷന് പോകാതെ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കുറച്ചുപേരോടൊക്കെ നല്ലൊരു കഥ പറയുകയായിരുന്നു. ആ കഥ എന്റെ ജീവിതത്തിലെ സംഭവമാണ്. ഞാൻ ഒരു കടയിൽ സ്ഥിരം പോയി സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൗണ്ടറിൽ ചെല്ലുമ്പോൾ പേഴ്സ് എടുത്തിട്ടില്ല, ക്യാമറ ഒന്ന് എഴുതി വെച്ചാൽ ചേട്ടാ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പൈസ കൊടുക്കുന്നു. ഇത് റെഗുലറായിട്ട്, ഓൾമോസ്റ്റ് റെഗുലറായിട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പലപ്പോഴും കൗണ്ടറിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേനും ഞാൻ ഒന്നുകൂടെ വിളിക്കും, മൂന്നോ നാലോ കാര്യം പറഞ്ഞായിരുന്നല്ലോ, മൂന്നേ ഓർത്തിട്ടുള്ളൂ, പിന്നെ എന്തായത്. അങ്ങനെ ടോട്ടലി ഇവരുടെ മുൻപിൽ എന്റെ മറവി എന്ന് പറയുന്ന കാര്യം വളരെ അധികം ഡിസ്പ്ലേഡ് ആയി. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ എപ്പോ ചെന്നാലും എത്ര പൈസ ഇല്ലെങ്കിലും അവരവിടെ എഴുതി വെക്കും, അടുത്ത ദിവസം വാങ്ങിക്കുന്നു, അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും അതിനെ സ്വാഭാവികമായിട്ട് എടുത്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ പൈസ കൊടുക്കാനായിട്ട് മറന്നു. അടുത്ത ദിവസം കോളേജിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറിയിട്ട് അവിടുത്തെ മകന ഉണ്ടായിരുന്ന ആ സമയത്ത്, അപ്പോൾ മകനോട് പറഞ്ഞു, മോനെ ഞാൻ ഇന്നലെ കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, നീ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ബുക്ക് തുറന്ന് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കണ്ടു എമൗണ്ട് 180 രൂപ അവിടെ എഴുതിയിരിക്കുന്ന കണ്ടു. പെട്ടെന്ന് അതിന്റെ സൈഡിൽ എഴുതിയിരുന്ന ആ എന്റെ അഡ്രസ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടു. അത് മറവി മലയാളി, മറവി മലയാളി. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. ഞാൻ നമ്മളെല്ലാം സ്പിരിച്വലൈസ് ചെയ്ത് എടുക്കുന്നു, വലിയ കാര്യമാക്കാനൊന്നുമില്ല. അവരിപ്പം ഞാൻ മറക്കുന്ന സ്വാഭാവികമാണല്ലോ, അവരുടെ മുമ്പിൽ ഒത്തിരി മറന്നിട്ടുമുണ്ട് എന്നെ കോർത്ത് ഞാനങ്ങ് വീട്ടിൽ പോയി. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ സഹോദരിയോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു, എടോ ഇങ്ങനൊരു സംഗതി ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്റെ ജീവിത പങ്കാളിയുടെ മുഖം വിവരണമായി. ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യം. അപ്പം പറഞ്ഞു, ഇനി ആ കടയിൽ കയറിയേക്കല്ല. ഞാൻ പറഞ്ഞു, ആ കട കയറില്ല, പിന്നെ 1.5 കിലോമീറ്റർ കൊണ്ട് പോണം അടുത്ത കടയിലോട്ട്. അവിടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നീ പറയുന്ന കൂട്ട് നടക്കത്തില്ലത്, ഞാൻ ആ കടയിൽ പോവും എന്ന് പറഞ്ഞു. ഇനിയും അവിടെ കയറുകയാണ് മിക്കവാറും അവർ എഴുതാൻ പോകുന്ന നാണം കെട്ട മലയാളി എന്നായിരിക്കും. എന്നിട്ട് സഹോദരി എന്നോട് ചോദ്യം ചോദിച്ചതാ, അച്ഛേ നിങ്ങളെ കുറിച്ച് അവർക്ക് എന്തൊക്കെ എഴുതാമായിരുന്നു? നിങ്ങളൊരു ലെക്ചർ ആണെന്നറിയാം, മലയാളി ആണെന്നറിയാം, അതോ നിങ്ങളുടെ പേര് ചോദിക്കാം, ഇങ്ങനെ എന്തൊക്കെ എഴുതാമായിരുന്നു? ആ സ്ഥലത്ത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് എടുത്തു വെച്ചല്ലേ അവർ നിങ്ങളെ അഡ്രസ് ചെയ്തത്? പിന്നീട് ഞാൻ ഒരിക്കലും കടയിൽ കയറിയിട്ടില്ല. വീക്ക്നെസ് അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കണം. എന്റെ ജീവിത പങ്കാളിക്ക് ഒരു ബലഹീനതയുണ്ടെന്നും ആ ബലഹീനതയാണ് നമ്മുടെ ഇടയിൽ റെക്കറിംഗ് ആയിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുന്നതിന്റെ കാരണമെങ്കിൽ പ്രിയ സൗരങ്ങളെ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. കാരണം കൃപ ആവശ്യം നമുക്കാണ്. അതുകൊണ്ട് കോൺഫ്രണ്ടേഷൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്ന പക്ഷം നമ്മുടെ അനേകം വഴക്കുകൾ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, സെയിം കാര്യത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വഴക്കുകൾക്കൊരു അവസാനം ഉണ്ടാകും. ചില ചെക്ക് പോയിന്റ്സ്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. സാഹചര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഈ കോൺഫ്രണ്ടേഷൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, സമയം, കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളിങ്ങോട് വിളിച്ചിരുത്തിയിട്ടല്ല ജീവിത പങ്കാളിയെ കോൺഫ്രണ്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കേണ്ടത്. അതൊക്കെ നടക്കുന്ന കോടതികളിലാണ്, നമ്മളൊരു കോടതിയല്ല. ചെക്ക് ടു സീ ഇഫ് യു ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് കോൺഫ്രണ്ടേഷൻ ആസ് വെൽ ആസ് ഗിവ് ഇറ്റ്. കോൺഫ്രണ്ടേഷനിൽ ജീവിത പങ്കാളിയുമായിട്ട് മുതിരുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ് ഉണ്ട്. എന്നെയും എന്റെ ജീവിത പങ്കാളിക്ക് ഇതുപോലെ കോൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഞാൻ കൊടുക്കണം. അല്ല, ഞാൻ മാത്രം വിളിച്ചിരുത്തി ഒന്ന് ഇരുന്ന് ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞൊരു ദിവസം എന്നാ പിന്നെ നീ ഒന്നിരുന്നേ അതിനെ പള്ളി പോയി പറഞ്ഞുകൊണ്ടാ മതി എന്ന് പറയരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, സ്വാതന്ത്ര്യമുണ്ടാണ്. മറ്റുള്ളവരെ കളിയാക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ കളിയാക്കുമ്പം ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ ആരെങ്കിലും അറിയാതെ ഇദ്ദേഹത്തെ ഒന്ന് കളിയാക്കിയാണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ മുഖമങ്ങ് വാടി. പണ്ടൊരിക്കൽ ഒരു സുഹൃത്തിനെ വേറെ സുഹൃത്ത് കരിയ കരിയ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു കോളേജിൽ വെച്ച്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ഈ വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനോട് ചോദിച്ചു, എടോ താനും അത്ര ഇങ്ങോട്ട് വെളുത്തൊന്നുമല്ല അവനെ കരിയാന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു ഭയങ്കരമായിട്ട് മുഖം വാടി. അപ്പൊ മറ്റുള്ളൊരു വ്യക്തിയുടെ വീക്ക്നെസ്സിനെ എനിക്ക് കളിയാക്കാൻ ഫ്രീഡം ഉണ്ട്, പക്ഷെ എന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് ആരും എന്നോട് പറഞ്ഞുകൂടാ എന്നുള്ളൊരു മനോഭാവം ഉണ്ട് എങ്കിൽ നമ്മളിതിന് പോകരുത്. പക്ഷെ ഇതുണ്ടായിരിക്കുന്നതാണ് ഒരു ഹെൽത്തി മാരേജിന്റെ ലക്ഷണം. എന്റെ ജീവിത പങ്കാളി എന്നെ ഒന്ന് വിളിച്ചിരുത്തട്ടെ, എന്നെ ഒന്ന് വിളിച്ചിരുത്തട്ടെ, എന്നിട്ട് എന്നോടൊന്ന് പറയട്ടെ എന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിക്കുമ്പോ എന്ത് തോന്നുന്നു? ഓ മൈ ഗോഡ്, അങ്ങനെ അവസരം കൊടുക്കുവോ? ഭാര്യക്കൊരു അവസരം കൊടുക്കുവോ? അല്ലെ ഭർത്താവിന്റെ അവസരം കൊടുക്കുവോ? ഒന്ന് വിളിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാം. പക്ഷേ പലപ്പോഴും അവിടെയും നമ്മൾ റിയാക്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ് പ്രിയ സൗരങ്ങളെ. സോ റിസോൾവിങ് കോൺഫ്ലിക്ട്സിന്റെ ഒരു ആദ്യത്തെ പടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ലവിങ് കോൺഫ്രണ്ടേഷൻ. റെക്കറിംഗ് ആയിട്ട് നിങ്ങൾ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കുകളിൽ പലതും പരിഹരിക്കാതെ കിടക്കുന്നത് കൊണ്ട് അത് മറ്റനേകം വഴക്കുകൾക്ക് കാരണമായി തീരുന്നു. ഇനിയും അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ആദ്യത്തെ ഒരു ചെറിയ പടി ലവിങ് കോൺഫ്രണ്ടേഷൻ. എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് നോവുന്നു എന്നുള്ള സത്യം ഞാൻ പറയാൻ തയ്യാറാകുക. ഇതിനടുത്ത പടിയാണ് റിസോൾവിങ് കോൺഫ്ലിക്ട് റിക്വയേഴ്സ് ഫോർഗിവ്നെസ്. നമ്മൾ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ക്ഷമിക്കാൻ മനസ്സില്ലാത്തിടത്തോളം, അല്ലെങ്കിൽ ക്ഷമയ്ക്കൊരു സ്ഥാനമില്ലാത്ത ഒരു കുടുംബജീവിതത്തിലും ഒരു പ്രശ്നവും ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല, നീറിക്കിടക്കുന്നേ ഉള്ളൂ, ചാരം മൂടിക്കിടക്കുന്നേ ഉള്ളൂ. ക്ഷമിക്കാൻ മനസ്സില്ലാത്തിടത്തോളം ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് പ്രിയസ്വരങ്ങളെ ക്രിസ്തീയ ജീവിതത്തിന്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്ന, ഒരു ക്രിസ്ത്യൻ മാരേജിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന അവിടെയാണ് വാസ്തവത്തിലുള്ളത്. ക്ഷമ നമ്മുടെ കുടുംബജീവിതത്തെ സുന്ദരമാക്കാൻ പോവുക. ഈ ഒരൊറ്റ സാധനം മതി നമ്മുടെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നമ്മളാണെങ്കിൽ പരവതാനികളും ഫ്ലവർ വേസുകളും ഒക്കെ തപ്പി നടക്കുക നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല വാസ്തവത്തിൽ ആവശ്യം. കോൺഫ്ലിക്ട് നടക്കുന്ന ഒരു വീട്ടിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുന്ന വശം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു വീട്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്യും, ഞാനൊരു വീട്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്താൽ എനിക്ക് ഒട്ടനെ അറിയാൻ പറ്റും ആ വീട്ടിലെ എൻവയൺമെന്റ് എന്താണെന്ന്. കാരണം ദ എയർ വിൽ ബി ഹെവി. ആ വീട്ടിലെ ആ എയർ എന്ന് പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലെ എൻവയൺമെന്റ് അങ്ങനെയാണോ എന്നൊന്ന് ചിന്തിച്ചാട്ടെ. എന്റെ ഒരു സുഹൃത്ത്, ഞാൻ എന്റെ കൂടെ പഠിപ്പിച്ച ഒരു സുഹൃത്ത്, ഇപ്പോഴും 5 വർഷമായി ഞാൻ ജോലി വിട്ടിട്ട് ഇടക്കിടക്ക് എന്നെ വിളിച്ച് എന്റെ വീട്ടിൽ വരും. പുള്ളി വീട്ടിൽ വന്നിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്നോട് പറയും, ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല ജൂബി സാർ, ഐ ഫീൽ സംതിങ് സ്പെഷ്യൽ വെൻ ഐ കം ടു യുവർ ഫാമിലി എന്ന് പറയും. പൊങ്ങച്ചം പറയുന്ന ആട്ട് എടുക്കരുത് ദൈവം. നമ്മുടെ വീട്ടിലെ എൻവയൺമെന്റ് ഹെവി ആണെങ്കിൽ ആ ഹെവി എയറിൽ മറ്റുള്ളവർക്ക് ഒരു ഫ്രീഡം കാണത്തില്ല എന്നുള്ളതല്ല പ്രിയസുഹൃത്തുക്കളെ, എല്ലാറ്റിലും ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടവരായി വളരാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ. ക്ഷമ കൊണ്ട് നിങ്ങളുടെ വീട് സുന്ദരമായി തീരാൻ പോവുക. ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഒരു ജീവിത പങ്കാളി, ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്ന ഒരു ജീവിത പങ്കാളി. ക്ഷമ ചോദിക്കുക, സീക്കിംഗ് ഫോർഗിവ്നെസ്. അനേക കുടുംബജീവിതങ്ങളിൽ ഒരു വ്യക്തി വേദനിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞു കഴിയുമ്പോഴും വേദനിപ്പിക്കപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു അവഗണന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഒരു വാക്ക് എന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഫോർഗിവ്നെസ് സീക്ക് ചെയ്യാൻ ചോദിക്കാൻ ഭയങ്കര മടിയാ. ചിലരൊക്കെ സംബന്ധിച്ച് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അവരെ കെട്ടിത്തൂക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ വർക്ക് ചെയ്ത അറ്റ്മോസ്ഫിയറും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. എന്തോ തെറ്റ് ചെയ്താലും സോറി എന്ന് പറഞ്ഞൊരു വാക്ക് പറയാനായിട്ട് എന്തൊരു മടിയാണെന്നറിയാമോ. ഒരു പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചൊരു കോളേജിൽ ഒരു വലിയ ഒരു സ്ട്രൈക്കിലേക്ക് പോയ സംഭവം നടന്നത്, ഒരു അധ്യാപകൻ ചെയ്ത തെറ്റിന് അദ്ദേഹത്തോട് സ്റ്റുഡൻസ് ഒരു അപ്പോളജി ചോദിച്ചു, വെർബൽ അപ്പോളജി, ഒരു വെർബൽ അപ്പോളജി ചോദിച്ചു. ആ വെർബൽ അപ്പോളജി തന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന തന്റെ ഈഗോക്ക് അത് വലിയ ദോഷമാണെന്നുള്ള രീതിയിൽ ഈ അധ്യാപകൻ കടിച്ചു പിടിച്ചു തന്നപ്പോൾ അത് സ്ട്രൈക്കിലേക്ക് പോയി. എൻറ്റയർ കോളേജ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രൈക്ക്. ക്ലാസ് ആണെന്നില്ല, ഒരു ദിവസം കുട്ടികളെല്ലാം കൂടെ ഗ്രൗണ്ടിൽ കൂടി കോളേജിന്റെ മുന്നിൽ കൂടി എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ട് ഏറ്റവും അവസാനം അധികാരികളുടെ വശത്ത് നിന്നും അത്രയും നിർബന്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ വന്നിട്ട് ഒരു സോറി പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ. വാസ്തവത്തിൽ ഏതാനും ചില വ്യക്തികളുടെ മുമ്പിൽ ഒതുക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു, ഏതാനും ചില ആളുകളുടെ മുൻപിൽ ഒതുക്കാമായിരുന്ന ഒരു കാര്യം എവിടെ പോയെന്നറിയാമോ, ഒരു കോളേജിന്റെ മുൻപിൽ മുഴുവൻ നിന്ന് ഒരു സോറി ഒരു വാക്കാണെങ്കിൽ അത് പറയേണ്ട അവസ്ഥയിലേക്ക് അധ്യാപകനെ കൊണ്ടെത്തിച്ചു. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെ വ്യക്തിപരമായി നമ്മൾ ഫോർഗിവ്നെസ് സീക്ക് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഇതകത്ത് കിടന്ന് ചീഞ്ഞ് നാറി ഇത് പിന്നെ പലരും അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എല്ലാറ്റിലുപരി കുഞ്ഞുങ്ങളും ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിത് പരിഹരിക്കാൻ തുടങ്ങണം. ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ് സീക്കിംഗ് ഫോർഗിവ്നെസ് എന്നുള്ളത്. എനിക്കൊരു തെറ്റ് പറ്റിയാൽ പറ്റിപ്പോയി എന്ന് സമ്മതിച്ച് എന്റെ ആ ഒരു തെറ്റ് മൂലം വേദനിക്കാനിടയായ വ്യക്തിയോട് ഒരു ക്ഷമാപണം നടത്താൻ കഴിയാതെ നമുക്ക് വരുന്നുവെങ്കിൽ പ്രിയ സ്വരങ്ങളെ, അത് ഭയങ്കരമായ ഒരു ഡേഞ്ചറാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലൊരു ഡേഞ്ചറാണ്, കുടുംബജീവിതത്തിന് മാത്രമല്ല. ഏഴു പ്രാവശ്യം അവൻ വന്ന് താൻ വേദനിപ്പിച്ച വ്യക്തിയോട് പറയുകയാണ്, എന്താ പറയുന്നേ, സെവൻ ടൈംസ് ഐ റിപ്പന്റ്. എത്ര പ്രാവശ്യമാ? ഫസ്റ്റ് പ്രാവശ്യം പറയുന്ന പോലും നമുക്ക് മടിയാ, പിന്നൊരു സെക്കൻഡ് ടൈം നമ്മള് വേണം ചെയ്തെന്നിരിക്കും, മൂന്നാമത്തെ ഒരു പ്രാവശ്യം നമ്മുടെ ആയിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ എന്നെ വെറുതെ വിടത്തില്ല എന്ന്. പക്ഷെ ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് ഏഴു പ്രാവശ്യവും തന്റെ സഹോദരനോട് പോയിട്ട് പറയാൻ തയ്യാറാകാണ്. എന്താണ്? ഐ റിപ്പന്റ്. ക്ഷമിക്കുന്ന ഭാഗത്തെ കുറിച്ച് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, ഈ ചോദിക്കുന്നതിന്റെ അവസ്ഥയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഏഴു പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഏഴു പ്രാവശ്യം സോറി പറയുന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ. ഏഴു പ്രാവശ്യം വേണ്ട, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ വേദനിപ്പിക്കുന്നില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ചില്ലുകൂടിന് ഓർഡർ കൊടുക്കും. മനസ്സിലായില്ലേ? ചില്ലുകൂടെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? കണ്ടിട്ടില്ലേ കത്തോലിക്ക പള്ളികളുടെ മുന്നിലൊക്കെ പോകുമ്പോ ഒരു വടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ചില്ലുകൂടിന്റെ അകത്ത്? ഞങ്ങൾ ഓർഡർ കൊടുക്കും, കാരണം കരിസ്മാറ്റിക് അസംബ്ലി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. സീക്കിംഗ് ഫോർഗിവ്നെസ് എന്നുള്ള ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലൂടെ പരിഹരിക്കപ്പെടാവുന്ന എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് വാസ്തവത്തിൽ നമ്മുടെ നടുക്ക്. ഫോൺ വിളിക്കാമായിരുന്നു, വിളിച്ചില്ല, പറ്റിപ്പോയി. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്ന, അപ്പൊ വിളിച്ചില്ലേ, ഇപ്പൊ എന്നാ വിളിച്ചില്ലെന്ന് വെച്ചാൽ എന്ത് വാങ്ങും? പറ്റിപ്പോയടോ, വിളിക്കാൻ പറ്റിയില്ല, എന്തോ ചെയ്യാന ആ സമയത്ത്. അപ്പോഴും ഒരു രണ്ടു മിനിറ്റും കൂടെ കാണോ അതിന്റെ എഫക്ട്? പക്ഷെ അതവിടെ അവസാനിച്ചേനെ. പക്ഷെ വിളിക്കാൻ പറ്റാത്തതിനെ ന്യായീകരിച്ച് നമ്മൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ അതൊരു വലിയ കലഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീക്കിംഗ് ഫോർഗിവ്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ സുന്ദരമാക്കാനായിട്ട് പോകുന്ന ഒരു കാര്യമാണിത്. ഒന്നല്ല പല പ്രാവശ്യവും അത് ചോദിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കുക. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഐ ആം റോങ്, ഐ ആം സോറി. എത്ര സിമ്പിൾ പദങ്ങളിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങൾ. ചിലപ്പോ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും, പക്ഷെ ഒന്ന് താഴ്ന്നു കൊടുത്ത് നോക്കിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയാൽ പറ്റിപ്പോയി. പാല് തിളച്ചു പോകുന്ന ഒരു ദിവസം സംഭവമല്ല, കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം പോലും തുടങ്ങിയത്. പാല് തിളച്ചു പോക്ക് ഭയങ്കര കലഹമാണ് നടക്കുന്നത്. അപ്പൊ പാല് തിളച്ചങ്ങോട്ട് പോയി, അപ്പൊ ഇന്നും തിളച്ചു പോയോ, അപ്പൊ ഇങ്ങനെ നമ്മ എന്താ പാല് വെച്ച തിളച്ചു പോകത്തില്ലായിരുന്നോ എന്ന തിരിച്ചരിക്കുന്നെങ്കിൽ കഴിഞ്ഞേ. ശരി, നിങ്ങൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പാല് വെച്ചിട്ട് ഇതേ സ്റ്റവേ തിളച്ചു പോയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇത് പുതിയ കാര്യമൊന്നുമല്ല. 65 വയസ്സുള്ള നിങ്ങളുടെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ പിന്നെ 30 വയസ്സുള്ള എനിക്ക് തന്നെ പറ്റത്തില്ലയോ? തുടങ്ങുക ഒരു കലഹം. ഒറ്റ വീടിന്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഒതുങ്ങേണ്ട കാര്യമാണ് മുന്നോട്ട് പോയത്. ഐ എം റോങ്, ഐ വാസ് റോങ്, ഐ എം സോറി. ബി വില്ലിംഗ് ടു റിപ്പന്റ്, ബി വില്ലിംഗ് ടു ആസ്ക് ഫോർഗിവ്നെസ്. ഭയങ്കര ധൈര്യം വേണം ക്ഷമ ചോദിക്കണമെങ്കിൽ. എന്റെ എന്റെ പേഴ്സണാലിറ്റി ഇടിഞ്ഞു പോകുന്നൊക്കെ പേടിച്ച് നടക്കുന്നവരെ കൊണ്ട് ഇത് പറ്റത്തില്ല ഒരിക്കലും. ധീരന്മാർക്ക് മാത്രമേ ക്ഷമ ചോദിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ധീരതയുള്ളവർക്ക് മാത്രം. ചില സ്ത്രീകൾക്ക് പറ്റത്തില്ല ക്ഷമ ചോദിക്കാനായിട്ട്, ഒരിക്കലും അഡ്മിറ്റ് ചെയ്യത്തില്ല. ആരുമാകട്ടെ, സ്ത്രീയോ പുരുഷനോ, ഞാൻ പുരുഷനെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ക്ഷമ ചോദിക്കണമെങ്കിൽ നമുക്കൊരു ധീരത വേണം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം നമുക്ക് പ്രാർത്ഥിച്ചാട്ട് കർത്താവ് എന്റെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്ത് ക്ഷമ ചോദിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ ഒന്ന് ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആക്ച്വലി ഇറ്റ്സ് എ വീക്ക്നെസ്. ക്ഷമ ചോദിക്കാൻ കഴിയാത്ത നമ്മുടെ വീക്ക്നെസ് ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ ക്ഷമ ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണമേ എന്നുള്ളത്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഗ്രാൻഡിങ് ഫോർഗിവ്നെസ്. കോൺഫ്ലിക്ട് പരിഹരിക്കപ്പെടാൻ ഒരു ജീവിത പങ്കാളി ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ, മറ്റേ ജീവിത പങ്കാളി ക്ഷമിക്കാനും തയ്യാറാണ്. ഒരു വശത്ത് ഒരു കക്ഷി പറ്റിപ്പോയടോ, എന്നെ ചെയ്യാനാടോ എന്ന് ചോദിച്ചോട് നിൽക്കുമ്പോൾ മറ്റേ സൈഡില് അല്ലേ ഇങ്ങനെ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങ് കത്തിക്കേറുക. കാരണം എന്തറിയാമോ, ഫോർഗിവ്നെസ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് ഒരുക്കമല്ല. മറ്റേ സൈഡിലൊരു വ്യക്തി ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക, കലഹം അവസാനിക്കുന്നില്ല, വഴക്ക് കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്നറിയാമോ, ക്ഷമ ചോദിക്കാൻ ഒരു വ്യക്തി തയ്യാറായി, പക്ഷെ ക്ഷമ കൊടുക്കാൻ മറ്റേ വ്യക്തി തയ്യാറല്ല. പലപ്പോഴും വേദനിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. പെയിൻ വാസ് സോ റിയൽ, പെയിൻ വാസ് സോ റിയൽ. അതുകൊണ്ട് ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ സാധാരണഗതിയിൽ ആത്മീയമായ മൂടുപടം എടുത്തിടാൻ നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഓ അതൊന്നും സാരമില്ലെന്നേ, ക്ഷമ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലെന്നേ എന്ന് പറഞ്ഞ പ്രിറ്റൻഡ് ചെയ്യുക, ഒന്നും നടക്കാത്തത് പോലെ പ്രിറ്റൻഡ് ചെയ്യുക. ഓ വാസ്തവത്തിൽ ഫോർഗിവ്നെസ് ഉണ്ടായിട്ടില്ല അവിടെ. വേദനിച്ചു, അതും സത്യമാ, പക്ഷെ ഒന്നും സംഭവിക്കാത്ത പോലെ പ്രിറ്റൻഷൻ അല്ല ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഫോർഗീവ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ലാത്തപ്പോൾ വാസ്തവത്തിൽ ഹോൾഡിംഗ് ഓൺ റിസെന്റ്മെന്റ് ഓർ ബിറ്റർനെസ് ഇസ് ലൈക്ക് യു ഡ്രിങ്കിങ് ദ പോയ്സൺ തിങ്കിങ് ദാറ്റ് ദി അദർ പേഴ്സൺ വുഡ് ഡൈ. അല്ലേ, മറ്റേയാളെ കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ വിഷം കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ, ക്ഷമ ഗ്രാൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് പറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. നമ്മൾ രാജാവിന്റെ കഥ വായിച്ചിട്ടുണ്ട്, മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ. അവിടെ നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 18-ല് 10,000 താലന്ത് കടപ്പെട്ടിരുന്നവൻ ഇളച്ചു കിട്ടി. അവൻ പോയി 100 ദനാറ കടപ്പെട്ടിരുന്നവനെ കുത്തിന് പിടിച്ചു. കുത്തിന് പിടിച്ചപ്പോൾ രാജാവ് ഇതറിഞ്ഞ് അവനെ തിരിച്ചു പിടിച്ചിട്ട് എങ്ങോട്ട് ഏൽപ്പിച്ചത്? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. വാസ്തവത്തിൽ നമ്മള് ഫോർഗിവ്നെസ് ഗ്രാന്റ് ചെയ്യാത്തിടത്തോളം നമ്മളാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഇപ്പൊ ആർക്കാ തോന്നുന്നു? ഇപ്പോൾ ആരാ വേദനിക്കുന്ന? 10,000 താലം തളച്ചിട്ടിയവന, പക്ഷെ വീണ്ടും അടി വാങ്ങിക്കൊണ്ടിരിക്കുക. പാപക്ഷമ പ്രാപിച്ചവരല്ലേ നമ്മളൊക്കെ? ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിപ്പാൻ തക്കവണ്ണം കർത്താവിനെ വേദനിപ്പിച്ചവരായ നമ്മോട് കർത്താവ് ക്ഷമിക്കാൻ തയ്യാറായി. കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെയും ഇളച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളോട് ക്ഷമ ചോദിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോകുമ്പോൾ ആത്മീയ ജീവിതത്തിന് സന്തോഷം നഷ്ടപ്പെട്ടവരായി നമ്മൾ ഒരു മനപ്പീഡയിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയാണ് വാസ്തവത്തിൽ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഉള്ളത്. എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഞാൻ മറക്കത്തില്ല, ഞാൻ പൊറുക്കത്തില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഡേഞ്ചർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും കുടുംബ എൻവയോൺമെന്റിൽ പലരും എനിക്ക് പറ്റത്തില്ല പൊറുക്കാൻ, ഞാനൊന്നും മറക്കത്തില്ലെന്നേ. പക്ഷേ നമ്മുടെ ജീവിതം തന്നെ ദണ്ഡിപ്പിക്കപ്പെടാനായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവിൽ ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്ന പക്ഷം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയ റെസ്റ്റോറേഷൻ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയ സ്വരങ്ങളെ, ഫോർഗിവിംഗ് ഈസ് ഒബീഡിയൻസ് ടു എ കമാൻഡ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു കമാൻഡിന്റെ ഒബീഡിയൻസ് ആണ്. നമുക്ക് തന്നുള്ള സജഷൻസ് ഒന്നും അല്ല പ്രിയ സ്വരങ്ങളെ. വേറെ പുസ്തകം ക്ഷമിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുക അല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്, ക്ഷമിക്കാനായിട്ട് നമ്മളോട് ആജ്ഞാപിക്കുക ചെയ്യുന്ന, ആവശ്യപ്പെടുക അല്ല ചെയ്യുന്ന. ഇത് നമ്മൾ തിരിച്ചറിയണം. പഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് കിട്ടിയ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർഗിവ്നെസ് സീക്ക് ചെയ്യുന്ന സമയത്ത് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയ സഹോദരങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാനിവിടെ ഒന്നും കൂടി ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു പക്ഷേ എന്റെ ജീവിത പങ്കാളി ക്ഷമ ചോദിക്കാതെ തന്നെ എനിക്ക് ക്ഷമിക്കാനും തയ്യാറാകുന്നതാണ് അതിന്റെ ഏറ്റവും ഉത്തമമായ കാര്യം. പക്ഷെ അവിടെ പിന്നെ ഒരു വഴക്ക് അവശേഷിക്കുന്നില്ല. ഒരു കലഹത്തിലേക്ക്, ഒരു വഴക്കിലേക്ക് പോയി എന്ന പക്ഷം എങ്കിലും പ്രിയസ്വരങ്ങൾ നമ്മുടെ ജീവിത പങ്കാളി ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമിക്കാനായിട്ട് ഒരുക്കമുള്ളവരായി ഇരിപ്പാൻ നമുക്ക് മനസ്സുവയ്ക്കാം. And be kind to one another, tender hearted. Le Efesiyana 4th adhyayathinte 32nd vakyam malayalathil ninnu vaikkam, manasalivullavarayi. Le Efesiyar 4th 32, manasalivullavarayi samaye kurichu parayunnadathokke oru cheriya oru comparison undu. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്രൂശിന്റെ മുൻപിൽ ചെന്നിട്ട് വേണം ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളത്. അവിടുന്ന് മാത്രമേ ക്ഷമ കിട്ടത്തുള്ളൂ. ക്രൂശിന്റെ മുൻപിലേക്ക് എത്തുന്നതുവരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പല കാരണങ്ങൾ കാണും. ഇതിങ്ങനെ ഒരു ആദ്യത്തെ പ്രാവശ്യം ഒന്നുമല്ല ചെയ്യുന്നത്, ഇത് എത്ര വർഷമായി ഞാൻ അനുഭവിക്കുന്നു, ഇവൾക്ക് ഇതെന്നുള്ള സ്വഭാവമാ, ഇങ്ങനെ 100 ന്യായീകരണങ്ങൾ നമുക്ക് കാണും. പക്ഷെ ക്രൂശിന് മുമ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ റിയൽ ഫോർഗിവ്നെസ് കാണുന്നത്. ക്രൂശിന്റെ സ്നേഹത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ഫോർഗിവ് ചെയ്യാനായിട്ട് തയ്യാറ്. പുട്ട് ഓൺ ദെയർ ഫോർ ആസ് ഗോഡ്സ് ഇലക്ട്, ദൈവത്തിന്റെ വൃത്തന്മാർ എന്നുള്ള തലത്തിൽ, ഹോളി ആൻഡ് ബിലവഡ്, വിശുദ്ധന്മാരും ദൈവത്തിന്റെ പ്രിയന്മാരും എന്നുള്ള തലത്തിൽ. എന്റെ പദവിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ. ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുന്നത് ദൈവത്തിന്റെ മുൻപിലുള്ള എന്റെ സ്റ്റാൻഡിംഗ് പോയിന്റ് കണ്ടിട്ടാണ്, അല്ലാതെ അങ്ങ് വെറുതെ അങ്ങ് ക്ഷമിക്കുകയല്ല. ദൈവത്തിന് മുമ്പിൽ ഐ ഹാവ് റിസീവ്ഡ് എ ബിഗർ സ്റ്റാൻഡിംഗ് പോയിന്റ്. വെറും പാപിയായി നരകയോഗ്യനായി ജീവിച്ച എന്നെ അവൻ സ്വപുത്രനായി, അവന്റെ ഇലക്റ്റായി ചൂസ് ചെയ്ത്, അവന്റെ മുൻപിൽ എനിക്ക് തന്ന പദവി, അവന്റെ മുൻപിൽ എനിക്ക് തന്ന ആ ഒരു വലിയ ആ പ്രിവിലേജ്, അത് കണ്ടിട്ടാണ് ഇപ്പോൾ എന്റെ ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ എന്നോട് വഴക്കിടുന്ന വ്യക്തിയോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകുന്നത്. ചിലപ്പോൾ യു ആർ ഇൻസൾട്ടഡ്, നിങ്ങൾ പറയുമായിരിക്കും ഐ എം ഇൻസൾട്ടഡ്. എവിടെയൊക്കെയാ? വെരി ഓഫൺ ഇറ്റ് വുഡ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് ഫാദേഴ്സ്, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇൻസൾട്ടഡ്. അപ്പോൾ നോർമലി മനുഷ്യർ പ്രതികരിക്കുന്ന രീതിയാണ് ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്. എന്നെ നിന്ദിച്ചാൽ നീയും വിവരമറിയും. ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്. ഈ ഇൻസൾട്ടിന്റെ വേദന നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ക്ഷമിക്കാതിരിക്കാൻ. പക്ഷെ ദൈവം നമുക്ക് തന്ന പദവി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, അത് അതിനുള്ളിൽ കിടക്കുന്ന കണ്ണീരായിട്ട് വെളിവരും. ക്രൂശിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വേദനയും, മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത ഒരു വേദനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കത്തില്ല. എന്ത് പറ്റുമെന്ന് അറിയാമോ? There will be a big difference in how you react. You react with a blessing for the insult. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യത്തിൽ, ദൂഷണത്തിന് പകരം ദൂഷണം, നിന്നയ്ക്ക് പകരം നിന്ന. ഈ പ്രിൻസിപ്പിൾ നമ്മൾ ജീവിക്കാതെ നിന്ദിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക്, we now elevate ourselves to a level of blessing our partner. We are called to be a blessing. നമ്മൾ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ, അനുഗ്രഹമായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദിവസവും, ഞാൻ ഇന്നലെ ഒരു കടയിൽ ചെന്നു പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കടയിൽ ചെന്ന് റീചാർജ് ചെയ്തു. റീചാർജ് ചെയ്ത് 196 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ 200 രൂപ മേടിച്ചു വെച്ചിട്ട് പിന്നെ എന്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഒരു ബാലൻസ് കിട്ടാനുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ എന്റെ അടുത്ത് നിന്ന് അവനോട് പുള്ളി പറയാണ്, 5000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കാം, 5 രൂപയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ആദ്യം പറയാമായിരുന്നല്ലോ. എന്റെ ഈ ചേഞ്ച് ഇല്ല, 190 റീചാർജ് ചെയ്യുമ്പോഴത്തേനും ചേഞ്ച് തരണം കേട്ടോന്ന് ആദ്യമേ പറയാമായിരുന്നല്ലോ എന്ന്. അപ്പൊ പറയാ, സാർ ഇതൊന്നും ഞാൻ കൊണ്ടുപോയി തിന്നാൻ പോകുന്നില്ല, ഇതുകൊണ്ട് ഞാൻ എന്റെ പട്ടിക്ക് തീറ്റ കൊടുക്കാനേ പോകുന്നുള്ളൂ. ഇന്നലെ നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇടിവിട്ട് കൊണ്ടോ പോലെ പോയി, എനിക്ക് അവിടെ നേരെ പോകേണ്ട പോലീസ് സ്റ്റേഷനിലോട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ. അവിടെ അവിടെ നിന്ന് പോകുമ്പോഴത്തേനും പോലീസുകാരോടൊക്കെ ഒരു ദീർഘ വലിയൊരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ അവരെന്നെ എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതുവരെ എനിക്ക് അവരോട് ചെറിയ വിഷമമുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോയി. ഞാൻ സത്യം പറയട്ടെ, പലപ്പോഴും നമുക്ക് വെളിയിൽ ഇൽ ട്രീറ്റ്മെന്റ് ഒക്കെ ദൈവം അനുവദിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നല്ല ട്രീറ്റ്മെന്റ് നമ്മളൊന്ന് വില മതിക്കാൻ വേണ്ടിയിട്ട. പ്രിയ സഹോദരങ്ങളെ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ നടന്ന വഴിയിൽ പലരും നിങ്ങളെ അപമാനിച്ചില്ലേ? പലരും നിങ്ങൾ നിന്ദിച്ചില്ലേ? അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചതന്നെ, ഒന്നും മിണ്ടിയേക്കണ്ട, വേണ്ട മിണ്ടാ പോയേക്കാം, കർത്താവിന്റെ സാക്ഷ്യം ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്തേക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? പ്ലീസ് ഓൾ, ഇപ്പൊ നിങ്ങൾ വീടിന്റെ അകത്ത് സംഭവിച്ചു, യു സേ ഐ ആം ഇൻസൾട്ടഡ്, വെൽ ഈവൻ നൗ യു ഹാവ് ടു അപ്ഹോൾഡ് ദി ടെസ്റ്റിമണി ഓഫ് ഗോഡ്. ഇപ്പോൾ നിങ്ങൾ കർത്താവിന്റെ സാക്ഷ്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും വെളിയിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ബഹുമാനത്തിന്റെ ആ ഒരു സ്വീറ്റ്നെസ് മനസ്സിലാക്കുന്നത്. എനിക്ക് വെളി വെച്ച് ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടായോണ്ടല്ലോ എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, പിന്നെ എങ്ങനെയും വീട്ടിലെത്തണമെന്ന്. കാരണം ഞാൻ മാനിക്കപ്പെടുന്ന ഒരു എൻവയൺമെന്റിൽ എത്തിയിട്ട് എനിക്ക് അവിടെ ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ, പ്രൈസ് ഗോഡ്. കാരണം അപ്പോഴേ വില മനസ്സിലാകുന്നുള്ളൂ, എന്റെ വീട്ടിൽ ഞാൻ എത്രമാത്രം വില മതിക്കപ്പെടുന്നു, എത്രമാത്രം മാനിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാകുന്ന പോലും വാസ്തവത്തിൽ വെളിയിലിറങ്ങി നിന്ദിക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന എല്ലാ നിന്ദകൾക്കുമായിട്ട് കർത്താവിന് നന്ദി പറയാം. വീടിന്റെ അകത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇൻസൾട്ടഡ് ആയി, വെളിയിൽ എത്ര പേരോട് മിണ്ടാതിരിക്കാൻ ക്ഷമിപ്പാൻ നിങ്ങൾ മനസ്സുവെച്ചു. പ്രിയ സ്വരങ്ങളെ, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദ മോസ്റ്റ് വാല്യുബിൾ ഡിസിഷൻ യു ഹാവ് ടു ടേക്ക് നൗ ഈസ് ദാറ്റ് യു ഹാവ് ടു ബ്ലസ് യുവർ പാർട്ട്ണർ ഫോർ ദി ഇൻസൾട്ട്. നിങ്ങൾക്ക് കിട്ടിയ ഇൻസൾട്ടിന് പകരമായിട്ട് ഒരു ബ്ലസ്സിംഗ് ആണ്. അത് ഓർമ്മ വെച്ച്, അത് മനസ്സിൽ വെച്ച് കൊണ്ടടക്കാതെ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കഷനിൽ വന്നതുപോലെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോലും പോകാതെ ആ ഇൻസൾട്ട് ക്ഷമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഒരു സുന്ദരമായ കുടുംബജീവിത എൻവയൺമെന്റിലേക്ക് കർത്താവ് ഞങ്ങൾ നമ്മളെ കൊണ്ടുപോകും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്തിനാണ് വാസ്തവത്തിൽ നിങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ വഴക്കുകളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത് ഞാൻ അടുത്തൊരു സ്ലൈഡിൽ വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക. വാട്ട് ഇസ് ദ തിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? It is going to restore the oneness in your life. ദൈവം ആഗ്രഹിച്ച വൺനെസ്സിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നു കുടുംബജീവിതത്തിൽ എന്റെ സ്വപ്നങ്ങൾ തകർന്നു, എന്റെ സ്വപ്നങ്ങൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണു ബ്രദർ എന്ന് പറഞ്ഞു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചത് വാസ്തവത്തിൽ? വാസ്തവത്തിൽ ദൈവം നമ്മൾ വിളിച്ച ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനല്ലേ. ഇത് ഞാൻ ഏതൊരു മാരേജിന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു കാര്യം ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക, ദൈവത്തിന് സ്വപ്നങ്ങളില്ലാട്ടോ. ദൈവത്തിന് സ്വപ്നങ്ങളില്ലെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ, ദൈവത്തിന് ആഗ്രഹങ്ങളില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷെ ദൈവത്തിന് സ്വപ്നങ്ങളില്ല. ഓ, അദ്ദേഹം പദത്തെ പിടിച്ച്. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം പ്രിയസ്വരങ്ങളെ, നിങ്ങളെയും എന്നെയും കുറിച്ച് ദൈവം സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ച? നമ്മളെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കന്മാരെക്കാൾ മുൻപേ സ്വപ്നം കാണാൻ തുടങ്ങിയ ദൈവം. മാതാപിതാക്കന്മാർ എപ്പോഴാ കാണാൻ തുടങ്ങിയത്? വയറ്റിൽ വന്നപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങി. ആണോ പെണ്ണാകോ എന്താകോ ഒരു ആണായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. വെളി വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങൾക്ക് വ്യത്യാസം വന്നു. ഇപ്പൊ ആണിന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് പെണ്ണ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണിന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ആണ് കിട്ടിയെങ്കിൽ, അവർ സ്വപ്നങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് റീഡിഫൈൻ ചെയ്തു. എന്തായാലും നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങി. പക്ഷേ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ എന്ന് തുടങ്ങിയതാ? നിങ്ങളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെക്കാളും എത്രയോ മുൻപേ ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നിങ്ങളെ കുറിച്ച് തുടങ്ങിയതാ? അങ്ങനെയെങ്കിൽ പ്രിയസ്വരം, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ സ്വപ്നങ്ങളിലേക്ക് ഒന്ന് കയറി നിന്ന് അവന്റെ സ്വപ്നങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവിൽ ലെറ്റ് അസ് കം ബാക്ക് ടു ദാറ്റ് വൺനെസ് വേർ ഗോഡ് ഹാസ് കോൾഡ് അസ്. ദൈവം നമ്മളെ വിളിച്ച ആ വൺനെസ്സിലേക്ക് നമുക്കൊന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യാം. ക്ഷമിക്കപ്പെടാത്ത, പൊറുക്കപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ നടുവിൽ കിടപ്പുണ്ടെങ്കിൽ പ്രിയമുള്ള കർത്താവിനോടാണ് നിങ്ങൾക്ക് ഇന്ന് ഡീൽ ഉള്ളത്. യു ഹാവ് എ ഡീൽ വിത്ത് ഗോഡ്, യു ഡോണ്ട് ഹാവ് എ ഡീൽ വിത്ത് യുവർ പാർട്ണർ. നിങ്ങളുടെ ജീവിത പങ്കാളിയോടല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ ഡീല്. യുവർ പ്രസന്റ് ഡീൽ ഈസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. ദൈവത്തോട് ഡീൽ എന്താണ്? ഗോഡ് ഹാസ് കോൾഡ് യു ടു ബി വൺ. But now there are lots of conflicts existing and there are recurring conflicts taking place. Now God says, come back to oneness. I love you both. Come back to oneness. I want to use you. എനിക്ക് നിങ്ങളെ യൂസ് ചെയ്യണം. Come back to oneness. ദൈവം ഇങ്ങനെ നമ്മളെ തന്റെ സ്വപ്നങ്ങളിലേക്ക് വിളിക്കുമ്പോൾ, today our deal is with God. ദൈവത്തോട് ഒരു ഡീലിലേക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ സെഷനിൽ നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ എന്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പ്രതികരിച്ചപ്പോഴൊക്കെയും വാസ്തവത്തിൽ നിന്റെ സ്വപ്നങ്ങളെയാണ് കർത്താവേ ഞാൻ തച്ചുടച്ചത്. ഐ പ്ലീഡ് പാർഡൺ. അനാവശ്യമായി കൊച്ചു പ്രസവത്തിന് മേൽ തുടങ്ങിയ ആ പ്രശ്നം ഇത്രത്തോളം കത്തിക്കയറിയപ്പോൾ, കർത്താവെ വാസ്തവത്തിൽ നിന്റെ സ്വപ്നങ്ങളാണ് അവിടെ വീണുടഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിച്ചോണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് എന്താ? അതിന്റെ ബെനിഫിറ്റ് ഐ ടെൽ യു വാട്ട് യുവർ ബെനിഫിറ്റ് ഈസ്. വിൽ ഗോ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. യുവർ മാരേജ് ബിക്കംസ് റിയൽ, 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 വെരി റിയൽ love affair. That is your benefit. That is your benefit. കോളേജിലൊക്കെ സ്വപ്നം കണ്ടൊരു സംഗതിയില്ലേ? എന്തായിരുന്നു? ഒരു കൂട്ട് വേണം, ഒന്ന് കറങ്ങി നടക്കണം, പാനിപ്പൊരി കഴിക്കണം, ജ്യൂസ് കഴിക്കണം, ബൈക്കിൽ കറങ്ങണം, പാർക്കിലിരിക്കണം, വർത്താനം പറയണം, ഫോൺ വിളിക്കണം, എന്തൊക്കെ കൊതി കൊണ്ട് നടന്നവരാ നമ്മള്. കല്യാണം കഴിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചേ? എൻട്രി ഇൻ ടു ദാറ്റ് ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോകമാണ് പ്രണയഭരിതമായ സ്നേഹസ്പരമായ ഒരു കുടുംബജീവിതം. നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങൾ സ്വർഗം പണിയാൻ തുടങ്ങുക. Why don't you? Or why don't we? Why don't we? From a bitter fighter to a sweet lover. അപ്പോൾ നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രിന്റ് ഔട്ട് എടുക്കും. പ്രിന്റ് ഔട്ട് എന്തിനാന്ന് മനസ്സിലായോ? വഴക്കാളി. അത് കീറി കളഞ്ഞിട്ട് പോവാണ്. ഓ പ്രേമഗായകൻ. Praise the Lord. പ്രാർത്ഥിക്കാം. Today my deal is not with my partner. Prior to that, now it is with my God. ദൈവമായിട്ടാണ് എന്റെ ടീല് നടക്കാനുള്ളത്. എന്റെ ആത്മമണവാളനുമായിട്ടാണ് എന്റെ ഇന്നത്തെ ഡീല്. ഐ മസ്റ്റ് ഫോർഗീവ് മൈ പാർട്ട്ണർ അബൌട്ട് എവ്രി ഒഫൻസ്. But this is not going to finish today. This is an exercise which we are going to continue for our lifetime. നമ്മുടെ മുഴുവൻ ജീവിതത്തിലേക്കുമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഒരു എക്സസൈസ് ആണ് വാസ്തവത്തിൽ നമ്മൾ ഇന്നിവിടെ പഠിച്ചിട്ടുള്ളത്. That's it. It is not all going to get settled right now, right here. As a non the conflict keeps occurring, it has to be resolved also. It also has to be resolved. ആ അവസ്ഥയിലേക്ക് അങ്ങനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ അലോസരപ്പെടുത്താത്ത ഒരു സ്നേഹം നിറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോവുക. പലപ്പോഴും നമ്മൾ തമ്മിൽ കലഹിച്ചപ്പോഴും കയ്പ് ഹൃദയത്തിൽ സൂക്ഷിച്ചപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ആദ്യം അഫക്റ്റഡ് ആയത്. പ്രിയരെ, സോ ടുഡേ ഔർ ഡീൽ ഈസ് വിത്ത് ഗോഡ്. ഇറ്റ് ഈസ് പ്രൈമറിലി വിത്ത് ഗോഡ്. കർത്താവിനോട് പറയും, കർത്താവേ, പലപ്പോഴും പ്രാർത്ഥിക്കാനുള്ള നല്ല ആഗ്രഹങ്ങൾ പോലും ചെറിയ വഴക്കുകളുടെ പേരിൽ കുഴിച്ചു മുടപ്പെട്ടു. കർത്താവേനെ ക്ഷമിക്കണമേ, എത്ര നല്ല സമയങ്ങളാണ് ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്. ഒരുമിച്ച് വേല ചെയ്യുവാനായിട്ടുള്ള ഉത്സാഹം കെടുത്തി എത്രയോ വഴക്കുകൾ നമ്മുടെ നടുവിലുണ്ട്. ഒരുമിച്ച് പോയി മറ്റു കുടുംബങ്ങളെ മീറ്റ് ചെയ്യുവാനും ആശ്വസിപ്പിക്കാനും വേണ്ടി തീരുമാനിച്ചിറങ്ങുന്നതിന് മുമ്പേ ഒരു കൊച്ചു വഴക്ക് അത് പരിഹരിക്കപ്പെടാതെ കിടന്ന് അനേക പ്രശ്നങ്ങളും കാലുഷ്യങ്ങളും ഉണ്ടാക്കി. ഇറ്റ് ഡൂസ്ഡ് ഔട്ട് ആർ എഫക്റ്റീവ്നെസ് ഇൻ എ കമ്മ്യൂണിറ്റി. സ്നേഹപൂർവമായ ഒരു ഒരു കോൺഫ്രണ്ടേഷനിലൂടെ നമ്മളതിനെ നേരിട്ട് ജീവിത പങ്കാളിയോട് പങ്കുവച്ച് തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുന്ന പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ